നമസ്കാരം. മെയ്ഡ് ഇൻ ഡിസിയിലേക്ക് സ്വാഗതം. സമകാലികമായ ജീവിത സങ്കീർണതകളിൽ ചുരുങ്ങി ഗതിമാറ്റുകയോ തെറ്റായി തിരിച്ചറിയപ്പെടുകയോ ചെയ്യുന്ന വികാര ലോകത്തെ ഒന്ന് നേരെയാക്കി സ്വസ്ഥമാക്കി നിർത്താൻ ബോധപൂർവം ശ്രമിക്കുന്ന കഥാകൃത്ത് കെ വി മണികണ്ഠനാണ് ഇന്ന് നമ്മോടൊപ്പം. ഒരിക്കൽ കൂടി നമസ്കാരം. മൂന്നാമിടങ്ങൾ എന്ന പുസ്തകത്തിന്റെ നന്ദിക്കുറിപ്പിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട ഒരു കാലഘട്ടം ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിവിടെ പറയാവുന്നതാണോ, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
ഇല്ല, അതെന്റെ ആത്മകഥ വരുമ്പോ അതിലെഴുതാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അത് അതല്ല, ജീവിതത്തിലെ ഏറ്റവും ഭയങ്കര കഷ്ടപ്പാട് വന്ന് സ്ട്രഗിൾ ചെയ്തൊരു കാലഘട്ടം മെൻ്റലിയും ഫിനാൻഷ്യലിയും അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം ആണ് അത് എന്ന് ആ സമയത്ത് തോന്നിയെന്ന് വെച്ചാലും ആ കാലഘട്ടം ഉണ്ടായത് കൊണ്ട് എനിക്ക് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ടായി. ഒന്ന്, ഈ മൂന്നാമടങ്ങൾ എഴുതാൻ പറ്റി. രണ്ട്, നാട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റി. പ്രവാസ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ യാതൊരു ചിന്തയില്ലാത്ത എനിക്ക് നാട്ടിൽ വരാൻ പറ്റി. ആദ്യത്തെ ഒരു ആറുമാസം ഒരു കൊല്ലമൊക്കെ ഡിപ്രഷൻ ഉണ്ടായിരുന്നു നാട്ടിൽ. അവിടെ അത്ര കാലം ജീവിച്ച ഒരാൾക്ക് നാട്ടിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറി നാടായിട്ട് ഭയങ്കര സെറ്റായി. പിന്നെ ഇപ്പോൾ മൂന്നാമത്തെ പുസ്തകം ഇറക്കി. ഇതൊന്നും അവിടെ ആ ഒരു ഘട്ടത്തിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ, അതേ ഒരു ജീവിതം തുടരുകയാണെങ്കിൽ എഴുത്തൊന്നും ഉണ്ടാവില്ലായിരുന്നു 100% ഉറപ്പാണ്. അത് കാരണം ഇപ്പോൾ നോക്കുമ്പോൾ മറ്റേ ചെളിയിൽ താമര വിരിയെന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ അങ്ങനെ പറയാം. ആ കാലഘട്ടം ആണ് എനിക്ക് ഏറ്റവും ഗുണം ചെയ്തത്. അന്ന് അത് വളരെ മോശമാണ്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് മുട്ടി നിന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല കാലഘട്ടമായിട്ട് തോന്നുന്നുണ്ട്. ഇല്ല, ഈ മൂന്നാമിടങ്ങൾ നോവൽ ഞാൻ അവിടെ വെച്ച് ആ സമയത്ത് പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയാളുടെ ജീവിതം, അയാൾ എന്നെ പോലെ തന്നെ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന ഒരുത്തനായിരുന്നു. അപ്പോൾ അത് കാരണം കൂടുതൽ സമയം ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ അവസരം വന്നു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ അയാളുടെ ഒരു ജീവിതകഥയാണത്. അയാൾ എഴുത്തുകാരനല്ല, വായനക്കാരൻ പോലുമല്ല, പക്ഷെ ആൾക്ക് ഇത് എഴുതണം. പക്ഷേ അങ്ങോർക്ക് എഴുതാൻ കഴിവില്ല, നിനക്ക് എഴുതാൻ കഴിവുള്ള കാരണം നീ അതൊന്ന് എഴുതുമെന്ന് പറഞ്ഞ് ആൾ പറഞ്ഞ കഥയാണ് ഇത്. ആൾക്കും ഇതേപോലെ നരേന്ദ്രനെ പോലെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അഹല്യ ആളുടെ വൈഫ്, ഇന്ദിര ആളുടെ സഹോദരി, ഇതേപോലെ ഉള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ ആൾ കടന്നു വന്നതാണ്. അപ്പോൾ ശരി, ഞാൻ എഴുതാമെന്ന് പറഞ്ഞ് കൊട്ടേഷൻ എടുത്തിട്ട് മൂന്ന് നാല് ചാപ്റ്റർ വായിച്ചപ്പോൾ ആൾക്ക് ഇതൊന്നല്ല ഞാൻ എഴുതാൻ പറഞ്ഞത്, ഞാൻ എഴുതാൻ പറഞ്ഞത് ഇതല്ല എന്ന് പറഞ്ഞിട്ട് ആളടഞ്ഞു പോയി. ആൾ പിന്നെ അത് വായിച്ചിട്ടുമില്ല. ഈ പുസ്തകം ഇറങ്ങിയ കാര്യം പോലും ആൾക്ക് അറിയണമെന്നില്ല. ഇപ്പം എനിക്ക് കോണ്ടാക്റ്റ് ഇല്ല ആളായിട്ട്. ആ അത് കാരണം മാത്രമാണ് അതിൻ്റെ പിറവി.
എഴുത്തുകാരൻ എത്ര വലിയ സമൂഹത്തിൻ്റെ നടുവിൽ ജീവിക്കുമ്പോഴും എഴുതുമ്പോൾ ആത്യന്തികമായി അയാൾ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞു പോരാറുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ രചനയെ സഹായിച്ച ഒരുപാട് പേരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഉപചാരമായി പറഞ്ഞതാണോ അതോ?
അല്ല, അത് ഈ മൂന്നാമിടങ്ങൾ ഞാൻ എഴുതണത് 2009-2010 കാലഘട്ടമാണ്. അന്ന് നമ്മളൊരു കഥ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതൊന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞാൽ വായിച്ചു നോക്കാൻ തക്ക, അത് വായിക്കാൻ കൊതിയുള്ള സുഹൃത്തുക്കളുള്ള ഒരാളൊന്നല്ല ആയിരുന്നില്ല ഞാൻ. ഇപ്പുണ്ട്, ഇപ്പോൾ നമ്മളുടെ വായനക്കാർ സുഹൃത്തുക്കളുണ്ട്, എഴുത്തുകാർ സുഹൃത്തുക്കളുണ്ട്. അന്ന് അത്രയ്ക്കില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു നോവല് നമ്മുടെ വായിക്കണമെങ്കിൽ ആര്, നോവൽ വായിക്കണമെങ്കിൽ അത്രയ്ക്ക് സമയം വേണ്ടേ? അപ്പോൾ ഒരാളും വായിക്കാനില്ലാത്ത ഒരു സമയം ആയിരുന്നിട്ട് പോലും ഞാനതൊരു ചുരുങ്ങിയതൊരു 10-35 ആളെ കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ട്. പല തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടും പലതരത്തിൽ ഇത് ചെയ്തിട്ടും വായിച്ചിട്ടുണ്ട്. പക്ഷേ വായിച്ച് തുടങ്ങിയവർ അത് മുഴുവനാക്കിയിട്ടുണ്ട്. അതാണ് എനിക്കുള്ള ഒരു ഊർജ്ജമായിരുന്നത്. ഒരു നിലയ്ക്കും വായിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചവരെയും തുടങ്ങിക്കഴിഞ്ഞാൽ മുഴുവനാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയണ പല സജഷൻസും, അത് ചിലത് പൊട്ട സജഷൻസ് ആയിരിക്കും, അവർക്ക് എഴുത്തിനെ പറ്റി ഒരു ധാരണയില്ലാത്തവരുണ്ടാവും. പക്ഷേ ആ അവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒന്നിലോ അവരുടെ ഇത് മുഴുവൻ ഇയാൾ വായിച്ചത് പോലും എനിക്ക് പ്രചോദനമാണ്. കാരണം അയാൾ ജീവിതത്തിൽ വേറൊരു പുസ്തകം വായിക്കാത്ത ഒരു തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരാൾ മാനുസ്ക്രിപ്റ്റ് വായിച്ചു എന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് പ്രചോദനമായി ഉണ്ടാവും. അപ്പോൾ ആളുടെ പേരും എനിക്ക് നന്ദിയോടുകൂടി സ്മരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതുണ്ട്. പക്ഷേ എഴുതുന്ന സമയത്ത് എഴുത്തുകാരൻ ലോകത്ത് എനിക്ക് തോന്നുന്ന ആകെപ്പാടെ ഒറ്റ പ്രവൃത്തിയുള്ളതെന്ന് തോന്നുന്നുണ്ട്, നമ്മൾ മാത്രം ഇൻവോൾവ് ആവണത്, എഴുത്തും പാട്ടും അല്ലെങ്കിൽ സംഗീതം, അല്ലാണ്ട് ബാക്കിയുള്ളതിലൊക്കെ ആരെങ്കിലുമൊക്കെ ഇടപെടലുകൾ വരും. അത് കാരണം അത് രണ്ടും രണ്ടാണ്. എഴുതണ സമയത്ത് ഞാൻ ഒറ്റയ്ക്കുള്ളൂ, എനിക്ക് തോന്നുന്ന പോലെയാണ് എഴുതുള്ളൂ. പക്ഷേ അത് പിന്നീട് പലരും വിവരമുള്ളവർ പറയണ സജഷൻ, വിവരമില്ലാത്തവൻ ചിലപ്പോൾ നല്ല സജഷൻ പറയും, അതൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ നന്ദി പറയേണ്ട ചുമതലയില്ലേ.
പ്രവാസ ജീവിതത്തെക്കുറിച്ചൊന്ന് പറയാമോ?
പ്രവാസം എന്ന് പറഞ്ഞാൽ ഈ വാക്കിന് തന്നെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ട്. ഞാൻ ഈ മലയാള വിദഗ്ധനല്ല, പക്ഷേ മലയാളിയുടെ പ്രവാസം മുഴുവൻ പുതിയ ജീവിതത്തിൻ്റെ പുതിയ സൗകര്യങ്ങൾ തേടി ഉള്ള ഇതാണ്. കരാർ തൊഴിലാളിയായിട്ട് ഒരു രാജ്യത്തേക്ക് പോകുന്നവനെ പ്രവാസി എന്ന് വിളിക്കുന്നത് തന്നെ എന്തൊരു തെറ്റുണ്ടെന്നുണ്ട്. ഈ പ്രവാസി ആയ എഴുത്തുകാരി എന്ന് പറഞ്ഞിട്ട് എന്നെ, ഇപ്പം ഞാൻ 96 തൊട്ട് 2010-11 വരെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഗൾഫിൽ, UAE. അപ്പോൾ പ്രവാസം കൊണ്ട് സാഹിത്യത്തിന് എന്ത് ഗുണമുണ്ടായി, എൻ്റെ സാഹിത്യത്തിന്, ഞാൻ എഴുത്തുകാരനാവാൻ പ്രവാസം എത്ര സഹായിച്ചു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഗുണം ആണ്, അവിടെ വച്ച് ഞാൻ ആദ്യം ഒരു കഥ എഴുതി, പരോളെന്ന് പറഞ്ഞത്. അത് അവിടുത്തെ ഒരു അലൈനിലെ ഒരു ഇന്ത്യൻ അസോസിയേഷൻ ക്യാമ്പിൽ വായിച്ചു, അവിടെ അതിന് ഗോൾഡ് മെഡൽ കിട്ടി. അതിൻ്റെ ക്യാമ്പിൻ്റെ ഡയറക്ടറായിരുന്നു സർജു ചാത്തന്നൂർ. പിന്നെ സർജു ചാത്തന്നൂർ പിന്നീട് അന്ന് മുതൽ സർജു ചാത്തന്നൂർ എൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഞങ്ങൾ തമ്മിലെപ്പോഴും തർക്കം ഇതൊക്കെ ഉണ്ടാവും, ആൾ പറയുന്ന തിയറിയും ആൾ പറയുന്ന ഇതും ഒന്നും എനിക്ക് ദഹിച്ചില്ലെങ്കിൽ ഞങ്ങൾ തർക്കിക്കാറുണ്ട്. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞാലും 15 കൊല്ലം കഴിഞ്ഞാലും ആളെന്ന് പറഞ്ഞ് ശരി എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അങ്ങവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ സഹവാസം, പിന്നെ ഉടനെ തന്നെ 3amidam.com എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങി. അതാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യം നെറ്റ് മാസിക. അതിൻ്റെ മോട്ടോ ഡയലോഗ് ബിറ്റ്വീൻ കൾച്ചേഴ്സ് ആയിരുന്നു, സംസ്കാരങ്ങളുടെ സംഭാഷണം. ഞങ്ങളതിൽ അവിടുത്തെ അറബി കവികളെ അവരുടെ കവിത ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വാങ്ങി ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. പിന്നെ അപ്പോൾ അവിടുത്തെ അറബികൾക്ക് ആദ്യം ഭയങ്കര ഞെട്ടലായിരുന്നു, കാരണം അവർ കണ്ടേക്കണ മലബാറി മലയാളി, അവരുടെ ഭാഷയിൽ മലബാറി. പരിചയപ്പെട്ട ഉടനെ ഒരു വിസ ചോദിക്കും, അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് എടുക്കാൻ പറ്റുമോ. ഇതല്ലാണ്ട് വേറൊരു കാര്യം ഒരു മലയാളം ചോദിക്കില്ല. അവർ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞതാണ്, അല്ലാണ്ട് അവർ പൊതുവേ പറഞ്ഞതല്ല. അല്ലാണ്ട് മലയാളിക്ക് കവിതയുണ്ടെന്നോ കഥയുണ്ടെന്നോ സാഹിത്യമുണ്ടെന്നോ അവർക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു. അവർ പക്ഷേ കവിത ദൈനംദിന ജീവിതത്തിൽ ഭീകരമായി ഉൾക്കൊണ്ടേക്കണവരാണ് അറബികൾ. അവിടുത്തെ എല്ലാ ന്യൂസ് പേപ്പറിലും ഒരു ഫുൾ പേജ് എന്ന് പറഞ്ഞാൽ ഒരു പായ, ഈ പുറം നിറച്ച് കവിതകൾ വരുന്നവരാണ് അവർ. അവരെപ്പോഴും നമ്മൾ വിചാരിക്കണതിലൊക്കെ അപ്പുറത്താണ് അവരുടെ കവിത എന്ന് പറയുന്ന സാധനത്തിൽ. അവർ എപ്പോഴും കവിത എഴുതും, എല്ലാവരും എഴുതുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അവർ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ട് ഷിഹാബ് ഖാനിം എന്ന് പറഞ്ഞ ഒരു കവി, ആളാണ് ഇപ്പോൾ മലയാളത്തിൻ്റെ അംബാസഡർ UAE. ആൾ ഞങ്ങൾ കൊടുത്ത കവിതകൾ ഇംഗ്ലീഷിലാക്കി കൊടുത്ത് ആൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് അവിടുത്തെ അറബ് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ഇത് വന്നു. കാണികളുടെ റെസ്പോൺസ്, അവർ മലബാറികളുടെ കവിതയോ, അതും ഉഗ്രം കവിതകൾ, ഇടശ്ശേരിയുടെ തൊട്ട് ആണ് വരണേ. അപ്പോൾ അത് അവിടെ ഭയങ്കര ഓളം സൃഷ്ടിച്ചു. ആളുടനെ തന്നെ 51 മലയാളി കവികളുടെ കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് പുത്തൻ കലവും അരിവാളും എന്ന് പറഞ്ഞിട്ട് അത് ഇടശ്ശേരിയുടെ ഒരു കവിതയുടെ പേരാന്നുണ്ട്. അത് ടൈറ്റിലാക്കി, അത് ചൂടപ്പം പോലെ വിറ്റുപോയി. പിന്നെ അതിന് അഡീഷനുകൾ അവിടെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം. ഞങ്ങളുടെ മോട്ടോ അല്ലേ സംസ്കാരങ്ങളുടെ സംഭാഷണം, അത് യഥാർത്ഥത്തിൽ നടപ്പാക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ പറ്റിയൊരുത്തനാണ് ഞാൻ ഈ 3amidam.com ഇവരുടെ കൂടെ. അതായിരിക്കും പ്രവാസം എനിക്ക് എഴുത്തിന് നൽകിയ പങ്ക്. ആ ഫൗണ്ടേഷനാണ് എൻ്റെ മൂലധനം.
ഭഗവതിയുടെ ജടയിൽ ആമുഖത്തിൽ പറയുന്നു, എഴുത്തുകാരൻ്റെ ജോലി എഴുതാതിരിക്കലാണ് എന്ന്. എന്താണ് അങ്ങനെ പറയാൻ കാരണം?
അത് അതിൽ തന്നെ അതിൻ്റെ ഉത്തരവ് ഞാൻ പറയണ്ട. അതായത് എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ പോളിസി അത് കേൾക്കണവർക്ക് അഹങ്കാരമായിട്ട് തോന്നും, പക്ഷേ എനിക്ക് വേറൊന്നും ചെയ്യാല്ല. എൻ്റെ ഒരു പോളിസി അനുസരിച്ച് ഒരു 100 കൊല്ലം കഴിഞ്ഞാലും നമ്മളുടെ ഒരു കഥ എവിടെയെങ്കിലും കിടന്ന് ഫിക്ഷൻ അല്ലാണ്ട് നമ്മുടെ നോർമൽ FB ഒന്നല്ല, ഒരാൾക്ക് കിട്ടി അയാളത് വായിച്ച ആ ഒരൊറ്റ സാധനം വെച്ച് നമ്മളെ അളക്കും ഭാവിയിൽ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കാലത്ത് നമ്മളുടെ ഒരു സാധനം വായിക്കുന്ന ഒരാൾ അതിനാ മിനിമം ക്വാളിറ്റി വേണം, അതിനേക്കാൾ താഴെ പോരുതെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിരന്തരം എഴുതുന്നതിന് ഞാനെതിരാണ്. നിരന്തരം എഴുതിയ എന്ത് സംഭവിച്ചാലും ക്വാളിറ്റി കുറയുന്നതാണ് എൻ്റെ തോന്നൽ. കുറേ ഇല്ലായിരിക്കും, പക്ഷേ എൻ്റെ തോന്നൽ അതാണ്. അപ്പം അത് കാരണം വളരെ കുറച്ച്, ഇപ്പോൾ വിക്ടർ ലീനസ് 14 കഥ എഴുതിയിട്ടുള്ളൂ, 14 ക്ലാസിക്കാണ് ആള്. 100 കഥ എഴുതിയിരുന്നെങ്കിൽ 100 കഥയും ഈ 14 കഥ പോലെ ആവില്ല, അതിന് എബോവ് ആവറേജ് ആയിരിക്കും. പക്ഷേ എന്ന് വിചാരിച്ച് എൻ്റെ ഒക്കെ ക്ലാസിക് എന്നല്ല ഞാൻ പറയണത്, അത് ആവാനുള്ള ശ്രമം നടത്താനുള്ള ഒരു ഒഴിവ് കഴിവാണ് എൻ്റെ. ഇത് എഴുതാണ്ടിരിക്കണതാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത്. അത് മടി എന്ന് പറയാൻ ഒക്കെ മടിയുള്ള കാരനായിരിക്കും ഞാൻ ചിലപ്പോൾ ഒരു തിയറി ഉണ്ടാക്കിയത്, അത്രയേ ഉള്ളൂ.
താങ്കളുടെ കഥ പറച്ചിൽ വളരെ രസകരമാണെന്ന് പറഞ്ഞാണ് ഭഗവതിയുടെ ജടയിൽ സന്തോഷ് മാനിച്ചേരി അവതാരിക തുടങ്ങുന്നത് തന്നെ. പുതിയ കഥാകൃത്തുക്കൾ നരേഷനിൽ എത്രമാത്രം ശ്രദ്ധ പുലർത്തുന്നുണ്ട്! പറച്ചിലുള്ള ശ്രദ്ധ കൂടിയാണ് ആധുനികതയുടെ കഥ എന്നാണ് പറയുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ്.
2-3 വിഭാഗം ആൾക്കാരുണ്ട്, അത് റീഡബിലിറ്റി ഒരു കുറ്റമാണ്, റീഡബിലിറ്റി അതിന് ഭയങ്കര റീഡബിലിറ്റിയാണ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ട് പറയണം. 3-ാം ഇടം വായിച്ചിട്ടൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കണ്ടിടത്തോളം അവർ ഈ സ്യൂഡോ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ വിമർശകരായിരിക്കും. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഒരു ആർട്ട്, എഴുത്തായാലും പെയിൻ്റായാലും സിനിമയായാലും ഒരു ആർട്ട്, ഏറ്റവും ഇപ്പോൾ ഞാൻ ഒരു സിനിമ ആ സിനിമ അടൂർ ഗോപാലകൃഷ്ണനും ഇപ്പോൾ നമ്മൾ ആസ്വദിക്കാൻ കഴിവില്ല എന്ന് നമ്മൾ വിശ്വസിക്കണ, വിദ്യാഭ്യാസമില്ലാത്ത ഒരു 8-ാം ക്ലാസ് വരെ പഠിച്ച ഒരു സാധാരണ ആളും ഒരേ തിയേറ്ററിലിരുന്ന് രണ്ടുപേരും അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ രണ്ടുപേരും അത് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും 2 തലത്തിലായിരിക്കും. അടൂർ ഗോപാലകൃഷ്ണൻ അതിൽ നിന്ന് കിട്ടിയതിൻ്റെ 1 ആയിരിക്കില്ല ഇയാൾക്ക് കിട്ടിയത്, കിട്ടിയില്ലെങ്കിൽ അത് സ്യൂഡോ ആർട്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പറ്റം ആൾക്കാർക്ക് മാത്രം ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും എഴുതുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ സിനിമയോ അങ്ങനെ ചെയ്യണത് ഈ ഒരു ശ്രേണിയപ്പെട്ടവർക്ക് മാത്രം, ഇത് ആസ്വദിക്കണമെങ്കിൽ വിദഗ്ധരാവണം എന്ന് പറയണതൊക്കെ മഹാ വഷളാണ്. അങ്ങനെ നോക്കുമ്പോൾ റീഡബിലിറ്റി ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അത് ഇവിടെ എടുത്തിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ നിരൂപകൻ ഒരു പ്രബന്ധം എഴുതിയാലും നമ്മളുടെ ഒരു സാധാരണ ഒരു വീട്ടമ്മ, ഒരു പ്രത്യേകിച്ച് ഒന്നും ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ഒരു വീട്ടമ്മയ്ക്ക് ബഷീറിൻ്റെ ബാല്യകാലസഖി എടുത്ത് കൊടുത്താൽ ഇവർ രണ്ടുപേരും ആസ്വദിക്കണത് അതിൻ്റെ എക്സ്ട്രീമിൽ ആസ്വദിക്കും. അയാൾ അതിനെപ്പറ്റി 1 പ്രബന്ധം എഴുതിയിട്ടുണ്ടാക്കിയായിരിക്കും, അതിലെ എക്കോ പൊളിറ്റിക്സ് ഒക്കെ ആയിരിക്കും അയാൾ നോക്കുന്നത്, ഇവർ അത് ആസ്വദിച്ചു. അങ്ങനെ രണ്ടുപേരും ആസ്വദിക്കണം, അങ്ങനെ ആസ്വദിക്കണം അത് എൻ്റെ കഥയും അങ്ങനെ ആസ്വദിക്കണം എന്നാണ് എൻ്റെ ഇത്. ഇപ്പോൾ സന്തോഷ് മാനിച്ചേരി ഞാൻ മലയാളത്തിൽ ജെന്യൂവിനായിട്ട് ഇത് എഴുതണ ഒരു നിരൂപകനാണ്. ഇപ്പോൾ അങ്ങനത്തെ വംശപ്പ് വളരെ കുറവാണ്. അപ്പോൾ ആള് രസകരമായി കഥ എഴുതുന്ന ആളാണ് മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ട് ഇത് തുടങ്ങിയത് ഞാൻ അഭിമാനമായിട്ട് കണക്കാക്കുന്നത്. കാരണം സന്തോഷ് മാനിച്ചേരിയാണല്ലോ പറഞ്ഞത്, സാധാരണക്കാരൻ എന്നോട് ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കഥ വായിച്ച് തുടങ്ങി അവസാനം വരെ നിർത്തിയില്ല അത്ര അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഒരു ഇത്തിരി സന്തോഷം ഇപ്പോൾ ബ്രണ്ണൻ കോളേജിലെ പ്രൊഫസറാണ് സന്തോഷ്, അപ്പോൾ അവൻ പറയുമ്പോൾ നമുക്ക് ഇത്തിരി സന്തോഷം കൂടുതൽ വരും. അപ്പോൾ അത് റീഡബിലിറ്റി ഒരു കുറ്റം എന്നുള്ള നിലയ്ക്ക് പറയണവരോ എനിക്കിഷ്ടമല്ല.
KV മണികണ്ഠൻ എന്ന വ്യക്തി ഒരു നിരീശ്വരവാദിയാണ് എന്നുള്ള ഒരു പ്രസ്താവനയിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവിൽ നിന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. എഴുത്തും ഒരു സിദ്ധിയാണ്, അല്ലെങ്കിൽ എഴുത്ത് ഈ എഴുത്തിലെ സർഗാത്മകതയിൽ ഈശ്വരന് എത്ര ശതമാനമുണ്ട്, എഴുത്തിൽ എത്ര ശതമാനമുണ്ട്, എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്?
അതെ, സിദ്ധി ഞാൻ നിരീശ്വരവാദിയാണ്, പക്ഷേ വാദിയല്ല, അത് ഞാൻ വാദിക്കാനൊന്നും പോകണില്ല. കാരണം നിരീശ്വരവാദിയാണെന്ന് വിചാരിച്ച് ബാക്കിയുള്ളൊരു നിരീശ്വരവാദിയാവണം എന്നുള്ള അങ്ങനത്തെ ഇതൊന്നും എനിക്കില്ല. എൻ്റെ പിള്ളേരുടെ ചോറൂണിന് ഏറ്റുമാനൂർ ഭാര്യ പറഞ്ഞു വരാൻ ഞാൻ പോയി. എനിക്ക് വേണമെങ്കിൽ അവിടെ വാദിച്ച് ആദർശം പറയാം, അങ്ങനെ പോയില്ല. അതൊക്കെ ഭയങ്കര വിമർശനം. നമ്മുടെ കൂട്ടുകാരെ അഴിച്ചു വിട്ടു, അവർ നിന്റെ കുട്ടികളെ നീ എന്തിനേറ്റുമാര് കൊണ്ടായി എന്നാണ്. നിന്റെ കുട്ടികളല്ല, എന്നേക്കാൾ എൻ്റെ 10% ഉണ്ടെങ്കിൽ 90% അമ്മയുടെ കുട്ടികളല്ലേ. അപ്പോൾ അവരുടെ ഇഷ്ടം എന്താണോ അത് നടപ്പാക്കാൻ ഞാൻ കൂടെ നിൽക്കണം. ബാധ്യസ്ഥനല്ല, ഞാൻ കൂടെ നിൽക്കണം. അങ്ങനെയാണ്. അപ്പോൾ നിരീശ്വരവാദി എന്നുള്ളത് പോട്ട്. ഞാൻ ഇതല്ല ചോദ്യം തിട്ടായിരുന്നു. അത് ഞാൻ പറയണെന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു കുട്ടിയോട് വന്നിട്ട് ഒരു ബോർഡിൽ ഒരു വട്ടം വരയ്ക്കാൻ പറയാം, ഒരു വട്ടം വരയ്ക്കാൻ പറയാം ചോക്കൊണ്ട്. അത് ഒരു കുട്ടി ഓടി വന്നിട്ട് ഒറ്റ വര വരച്ചു. ഈ വട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും ഒരേ ഇതിൽ കൂട്ടിമുട്ടുമ്പോഴാണല്ലോ വൃത്താവണത്. ഒരുത്തൻ വന്നിട്ട് ഒറ്റ ഒരു വലിയ വട്ടം വരച്ചു, നോക്കുമ്പോൾ അത് കറക്റ്റ് വട്ടമായിട്ടുണ്ട് വരച്ചു. വേറൊരുത്തൻ ഒരു നൂലെടുത്തോണ്ട് വന്നു, ഒരു പോയിന്റിൽ വെച്ചിട്ട് അവൻ ഒരു 100 കുത്തുകൾ ഇട്ടു അങ്ങനെ ഈ നൂലുകൊണ്ട്. എന്നിട്ട് ഈ കുത്തുകൾ യോജിപ്പിച്ചു, അതും വൃത്തായി. കണ്ടു കഴിഞ്ഞാൽ രണ്ട് വൃത്തം ഒരേപോലെ ഉണ്ടാവും. ഈ ആദ്യം വരച്ചവനില്ലേ, അവനുള്ളതാണ് സിദ്ധി. ഈ രണ്ടാമത് വരച്ചവൻ ഭയങ്കരമായി പണിയെടുക്കണവനാണ്, ബുദ്ധിപരമായി അത്രയ്ക്കധികം അവനതിൽ വർക്ക് ചെയ്ത് വൃത്താണ് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരു പോയിൻ്റിൽ നിന്ന് ഇതിൻ്റെ ഇത് കറക്റ്റായിരിക്കണം, ഇതൊക്കെ ആലോചിച്ച് അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ നൂലിട്ട് പിടിക്കണം എന്നൊക്കെ ആലോചിച്ച്. ഇങ്ങനെ എല്ലാ ആർട്ടിലും ഇങ്ങനത്തെ രണ്ട് തരം ആൾക്കാരുണ്ട്. ഒരു ആൾക്കാർക്ക് ഇതൊന്നും വേണ്ട, അവരെന്തെഴുതിയാലും അതിൽ ഈ പറഞ്ഞ ഘടനകളെല്ലാം വരും, ഈ പറഞ്ഞ നൂലിട്ട് പിന്നീട് നമ്മൾ പിടിച്ചു നോക്കിയാലും വരും. അതാണ് സിദ്ധി. ഇത് കുറച്ചും കൂടി ബുദ്ധിപരം. ചിലപ്പോൾ ഈ ബുദ്ധിപരമായി ജോലി ചെയ്യുന്നവൻ വിജയിക്കും, അവൻ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, അവന് പ്ലാൻ ഉണ്ടാവും. എല്ലാ ദിവസവും ഞാൻ ഇത്ര മണിക്കൂർ എഴുതും, മറ്റേ തിയറികളുടെ ബുക്ക് വായിക്കും, സംശയം ഞാൻ അവരോട് ചോദിക്കും, അങ്ങനെ ഉണ്ടാവും. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ രണ്ടാമത്തെ ആളിലാണ്. അത് ആ ആൾ, ഞാൻ അങ്ങനെ ഭയങ്കര സിദ്ധിയുള്ളവനാണെന്നൊന്നല്ല പറഞ്ഞു വരുന്നത്. ഞാൻ ഇപ്പോൾ എഴുതാനിരിക്കുമ്പോൾ എനിക്ക് ഇന്ന കഥ ഞാൻ എഴുതാൻ പോയി, ഇന്ന് ഞാൻ ഇരുന്ന് എഴുതാൻ പോകാമെന്നും പറഞ്ഞ് ഞാൻ എഴുതുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്തൊന്നല്ല വരുന്നത്. ആ സമയത്ത് അപ്പോൾ ഈ സാധനമൊക്കെ വഴിമാറിപ്പോണത് എനിക്ക് അനുഭവമുണ്ട്. അത് ആണ് എൻ്റെ എല്ലാ കഥകളും, അത് അങ്ങനെ അങ്ങോട്ട് പോണതാണ്. ഞാൻ പ്ലാൻ ചെയ്ത സാധനമൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും, അത് വേണമെങ്കിൽ ഇനി വേറെ കഥയാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധനം എന്ന് നിൽക്കുന്നോ അന്ന് നമ്മൾ പണി നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ഇത്. അത് ആ വരുന്നതിനെ സിദ്ധിയെന്നോ ഈശ്വര സ്വാധീനമെന്നോ എന്നൊക്കെ പറയണതൊക്കെ ഒന്നും എനിക്ക് വിശ്വാസമില്ല. എന്തോ ഒരു ഇതുകൊണ്ട് നമുക്കത് അങ്ങനെ പറ്റണം, ആ പറ്റൽ നിർത്തുമ്പോൾ അത് നിർത്തുക. അതിനെ സിദ്ധി അങ്ങനെ ഒന്നും നിരീശ്വരവാദം ഈശ്വരവാദം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയേ ഉള്ളൂ. നിരീശ്വരവാദികൾ കാരണം ലോകത്ത് ഒരാളും കൊല്ലപ്പെട്ടിട്ടില്ല, ഈശ്വരവാദികൾ കാരണം കോടിക്കണക്കിന് ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് അത്ര ഉള്ളൂ എൻ്റെ തിയറി. അല്ലാണ്ട് ഞാൻ യുക്തിവാദി സംഘത്തിൽ പോയി അതിനുവേണ്ടി ജയ് വിളിക്കാനോ നാട്ടുകാരെ മുഴുവൻ നിരീശ്വരവാദിയാക്കാനില്ല. എനിക്ക് വേണ്ട. ഒരിക്കൽ കരുണാകരനാണ് പറഞ്ഞത്, ജീവിതത്തിൻ്റെ ബേസിക് മൂഡ് സാഡ്നെസ്സാണ്, ദുഃഖം ആണ്. അത് ആക്സെപ്റ്റ് ചെയ്താൽ മതി, അത് ആക്സെപ്റ്റ് ചെയ്തെല്ലാം ബോണസ്സാണ്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സങ്കടപ്പെടാൻ റെഡിയാണ്, കാര്യം കഴിഞ്ഞില്ലേ. അപ്പോൾ അതിനു വേണ്ടി സങ്കടപ്പെടുത്തല്ലേ സങ്കടപ്പെടുത്തല്ലേ എന്ന് ആരും പ്രാർത്ഥിക്കണില്ലേ, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. സിമ്പിൾ തിയറി. അത്
എഴുത്തുകാരൻ സമകാലിക ജീവിതത്തെ രചനയിൽ അടയാളപ്പെടുത്തണമെന്ന് നിർബന്ധമുണ്ടോ?
അത് നിർബന്ധേ. ഇപ്പോൾ മലയാളത്തിൽ ഇത് ആരും ഒന്നും ഇവർ നിരൂപകരോ ആരും പറയാത്തൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ഇസം എന്നൊക്കെ പറയില്ലേ, മോഡേണിസം വന്നു. ഈ മോഡേണൈസൊക്കെ വന്ന് ഞാൻ വിശ്വസിക്കണത്, ഞാൻ സാഹിത്യ വിദ്യാർത്ഥിയൊന്നുമല്ല, നമ്മൾ പോളിടെക്നിക്കാണ്. ഞാൻ വിചാരിക്കണത് ഗ്രാമങ്ങളിലൊക്കെ ജനിച്ചു വളർന്ന ആൾക്കാർ പിന്നീട് നഗരങ്ങളിൽ വന്നടിഞ്ഞു ജോലിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി. അങ്ങനെ അടിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കോൺഫ്ലിക്റ്റ്, ഇത്രയ്ക്ക് തിരക്കുള്ള ഒരു ജീവിതം, തിരക്കുള്ള ഒരു ഇതും ഇതും കൂടി അതിൻ്റെ ഇത് സാഹിത്യത്തിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളതാണ് മോഡേണിസം. അങ്ങനെ ആധുനിക ഉത്തരതയും അങ്ങനത്തെ ഉത്തരതയും ഒക്കെ ഉള്ളത്. ഞാൻ പറയണത് ഇപ്പോൾ 2000 ശേഷം ഉണ്ടായൊരു ഭീകരമായൊരു വിപ്ലവമുണ്ട്, അതൊരാളും കറക്റ്റ് അഡ്രസ്സ് ചെയ്യണില്ല. അതായത് ഈ നമ്മളുടെ കയ്യിൻ്റെ ഉള്ളിൽ ലോകം വന്ന ഇത്, അതായത് ഇപ്പം നമ്മളുടെ ഈ ഇപ്പം എൻ്റെ കൂട്ടുകാർ ഇന്ന് ഉള്ള എൻ്റെ ഏറ്റവും അടുത്ത 100 പേരെടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിൽ 90 പേരും ഞാൻ ഓൺലൈനിൽ പരിചയപ്പെട്ടവരായിരിക്കും. നേരിട്ട് കാണാത്തവരതിലുണ്ടാവും 50 ആളുണ്ടാവും, ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇത്രയും വലിയൊരു വിപ്ലവം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ഇത് കഥകളിലോ സാഹിത്യത്തിലോ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു മലയാളി വീട്ടമ്മയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് തുറന്നു കിട്ടുന്ന ലോകമല്ലേ. ഇതിന് മുമ്പ് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് അവർക്ക് ഉള്ള ഫ്രസ്ട്രേഷൻ, അവർക്കുള്ള സങ്കടങ്ങൾ, അവർക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. ഇന്നവർക്ക് ഇഷ്ടം പോലെ സുഹൃത്തുക്കളെ കിട്ടുക, ഏത് അവർ ഫിസിക്കലി ആരുടെ അടുത്താണോ അയാളോട്, അതായത് ഭർത്താവിനോട് മക്കളോട്, അവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ അതിനേക്കാൾ ആത്മാർത്ഥതയുള്ള, അതിലും ഇതുണ്ടാവും, മുതലെടുപ്പ് തട്ടിപ്പ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതല്ലാത്തതും അത് ലോകത്തെല്ലാം ഏത് കാര്യത്തിലെടുത്താലും ഉണ്ടാവണ പോലെ തന്നെ അതിലുള്ളൂ. ഇങ്ങനത്തെ ഒരു വൻ വിപ്ലവം ഇവരുടെ ആന്തരിക ജീവിതത്തിനുണ്ടായത് നമ്മളുടെ സാഹിത്യത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു സംശയം. അത് ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സന്തോഷിൻ്റെ ഈ പറഞ്ഞ അവതാരികയിലൊക്കെ അത് ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമകാലിക ജീവിതം അടയാളപ്പെടുത്തേണ്ടത് തന്നെയാണ് സാഹിത്യം, ഒരു സംശയം വേണ്ട. അത് കൊണ്ട് മാത്രമാണ് ഈ ലോക ചരിത്രം നിലനിൽക്കുള്ളൂ. നമ്മളിപ്പോൾ ചരിത്രം എഴുതണവരില്ലേ, ഇന്നത്തെ ചരിത്രം എഴുതുന്നത് എപ്പോഴും ഇന്ന് അധികാരി ആരാണോ അവരെ പ്രീതിപ്പെടുത്താനായിട്ടുള്ളൂ. ഓപ്പോസിറ്റ് എഴുതുന്നത് വളരെ കുറവാണ്, ഇപ്പോൾ കുറച്ച് എഴുതുന്നുണ്ടാവും. പണ്ട് ഇപ്പോൾ ചരിത്രത്തിൽ കൂടെ അല്ല യഥാർത്ഥത്തിൽ സത്യം വെളിയിൽ വന്നേക്കണത്. 200 മുമ്പ് അല്ലെങ്കിൽ 300 മുമ്പ് എഴുതിയ രാമായണത്തിൽ നിന്നാണ് നമ്മൾക്ക് ഈ ജാതി വ്യവസ്ഥയും ഇതിനെ പറ്റിയൊക്കെ അറിയുക. ചരിത്രം എഴുതിയവർ അന്ന് അധികാരത്തിലിരിക്കുന്നവന് വേണ്ടി ചിലപ്പോൾ മാറ്റി എഴുതിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സമകാലിക സ്പന്ദനങ്ങൾ ഒപ്പിയെടുക്കുന്നത് തന്നെയാണ്.
കഥ ഒരു കഥ പറച്ചിൽ എന്നതിനപ്പുറം എന്തൊക്കെയാണത്?
ഇതൊക്കെ ബുദ്ധിജീവികളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണത്. കഥ പറച്ചിലിനെ പറയാനല്ലേ കഥ. അത് ഞാനൊക്കെ എന്നെ കണക്കാക്കുന്നതൊക്കെ ഒരു പരാജയപ്പെട്ട കഥ പറച്ചിലുകാരനായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കഥയിൽ തുടക്കമുണ്ട്, ഒടുക്കുണ്ട്, ട്വിസ്റ്റ് ഉണ്ടാവും, ഒരു പരിണാമ ഗുപ്തിയൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ട്. യഥാർത്ഥ ക്ലാസിക് കഥകളിൽ ഇപ്പോൾ കടൽ തീരത്ത് എന്ന് പറഞ്ഞ ഓ വിജയൻ്റെ കഥയിൽ അത് വായിക്കുമ്പോൾ അതിലൊരു സംഭവമൊന്നുമില്ല. ജയിലിൽ കിടക്കണ മോനെ കാണാൻ, തൂക്കിക്കൊല്ലാൻ വെച്ചേക്കണ മോനെ കാണാൻ അച്ഛൻ വരുന്നു, ചോറ് കൊടുക്കാൻ പറ്റിയില്ല, ചോറ് കൊണ്ട് കടലിലിട്ടു, ഇത്രയേ ഉള്ളൂ. ഒരു സമയത്ത് ഒരവസ്ഥ വിവരിക്കുന്നതാണ്, അതാണ് യഥാർത്ഥത്തിൽ ക്ലാസിക് കഥ. അപ്പോൾ കഥ പറ ചെറുകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറച്ചിലല്ല, പക്ഷേ ഞാൻ കഥ പറച്ചിലുകാരനാണ്. അത് എൻ്റെ പരാജയമായിരിക്കും. നമ്മൾ ഞാൻ തന്നെയല്ല ഇപ്പോൾ എഴുതുന്ന എല്ലാവരും തുടക്കം വേണം, ഒടുക്കം വേണം, കുത്തിയണം, ഈ അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പോൾ വിക്ടർ ലീനസിൻ്റെ ഒരു കഥയുണ്ട്, ടൈറ്റിൽ ഞാൻ മറന്നായി. അമ്മയും മകനും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. അമ്മ ഒരു ടീച്ചറാണ്. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചു, അതായത് അമ്മയുടെ ഭർത്താവ് മരിച്ചു, അവർ തമ്മിൽ പിരിഞ്ഞിരിക്കാൻ കണ്ടാണ്. ആ ട്രെയിനിൽ കയറി അയാളുടെ ശവടക്കിന് മകനെയും കൊണ്ട് അമ്മ പോണതാണ്, അത്രയേ ഉള്ളൂ. ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ ആ കഥ എന്ന്. ഉഗ്രം കഥയാണ്, അതിലും ഉഗ്രം കഥയൊന്നും മലയാളത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. അതാ പറഞ്ഞേ കഥ പറച്ചിലൊന്നുമല്ല കഥ. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഒരു പെർട്ടിക്കുലർ ഒരു സാധനം, ഒരവസ്ഥ ഒപ്പിയെടുക്കണതാണ്. അതിൽ ഞങ്ങളൊക്കെ പരാജയമാണെന്നാണ് എൻ്റെ. ഞങ്ങൾക്ക് തുടക്കം വേണം, ഒടുക്കം വേണം, ഇൻ്റർവ്യൂ വേണം, ട്വിസ്റ്റ് വേണം, പരിണാമ ഗുപ്തി വേണം, എന്നിട്ട് ക്ലൈമാക്സും കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമാവില്ല. അതൊക്കെ മാറ്റി മാറ്റി പിടിക്കണം. പക്ഷേ 1000 കഥ എടുത്ത 10 കഥയാണ് ഈ പറഞ്ഞ ഗണത്തിൽ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അത് ക്ലാസിക്കായിട്ട് നിലനിൽക്കണം.
ആധുനിക എഴുത്തുകാരിൽ രതിയുടെ തുറന്നു പറച്ചിൽ ആഘോഷമായിരുന്നു. ഇപ്പോഴാകട്ടെ തെറി എന്ന് വ്യവഹരിക്കുന്ന ഭാഷാ സങ്കേതം പോലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നവകഥാ പദ്ധതിയുടെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു. എന്താണ് ഇതിനെക്കുറിച്ചുള്ള?
അതെ, രതി എന്ത് അശ്ലീലം എന്ത് എന്ന് പറഞ്ഞിട്ട് രണ്ട് വ്യത്യാസമുണ്ട്. അതിന് അത് തമ്മിലുള്ള വരമ്പ് ഇങ്ങനെ കുറഞ്ഞു പോവുക. രതി വേറെ, രതി എഴുതുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതിന് സിമ്പിൾ ഉദാഹരണം, ഒരു നമ്മൾ ഒരു ആ സിറ്റുവേഷൻ എഴുതി, ഇത് വായിച്ച ഒരാൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ആ ഫീല് കിട്ടണം, അത് ആ ഫീല് കിട്ടണം, നന്നായിട്ടുണ്ടല്ലോ ഇത് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ എഴുതിയ ഓരോ വരികളും ഇവിടെ ഇടയിൽ ഓരോ ബാർ ഇടുക, സ്ലാഷ് ഇടുക. ആ വരികളിൽ അൺപാർലമെൻ്ററി എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒന്നും ഇല്ലെങ്കിൽ അത് ക്ലാസിക് രതി എഴുത്തായിരിക്കും. മറ്റേതാണ് അശ്ലീലം. അശ്ലീലം എന്ന് പറയുമ്പോൾ അതിൽ തെറിയും, അതിൽ ഈ അങ്ങനെ എഴുതണം. അതിൽ ഇതേപോലെ നമ്മൾ സ്ലാഷ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 5-6 വാക്കുകൾ പൊതുവെ ജനങ്ങൾ ഉപയോഗിക്കാത്ത വാക്കുകളാണെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കേണ്ടി വരും. അതാണ് അശ്ലീലം എഴുത്ത്. പിന്നെ ഇപ്പം ഈ തെറി എന്ന വാക്കിനൊരു വലിയ ധർമ്മമുണ്ട്, അതാണ് ഇവർ നശിപ്പിക്കണേ. തെറി എന്ന് പറഞ്ഞ വാക്ക് നമ്മൾക്ക് അത്രയ്ക്കധികം ഫ്രസ്ട്രേഷനും ദേഷ്യവും സങ്കടവും ഇതുമൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റാ, അങ്ങനെ പറയാനൊരു വാക്ക് വേണം. ആ വാക്കിനെ എടുത്ത് ഡെയിലി പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ മനോഹാരിത പോയി. അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കാനുള്ള ഒരു വാക്കാണ്. അത് ഇവർ ഡെയിലി എടുത്ത് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ അവസ്ഥ വരുമ്പോൾ ഇവർക്ക് പറയാൻ വേറെ എന്തിട്ട് വാക്ക്, ആ വാക്ക് തന്നെ ഇൻഡു 2 എന്ന് പറയേണ്ടി വരും. എന്നാലേ ഇമ്പാക്റ്റ് കിട്ടില്ല. ആ തെറിക്ക് തെറിയുടേതായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അത് ഇവർ നശിപ്പിക്കുകയാണ്. അല്ലാണ്ട് വെറുതെ പൊതുജന മധ്യത്തിലിരുന്ന് വേദിയിലിരുന്നിട്ട് ഇങ്ങനെയൊക്കെ തെറി പറയണമെന്ന്, തെറിക്ക് തെറിയുടേതായ ഒരു മനോഹാരിതയും ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം ഒരു നശിപ്പിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പുതിയ വാക്ക് ഉണ്ടാക്കേണ്ടി വരും ആ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ. അത്രയുള്ളൂ.
ഗിനിപ്പന്നികൾക്കും ഉണ്ടാവാം പ്രതികാര ചിന്തകൾ. ബലാത്സംഗം ചിലപ്പോഴെങ്കിലും സ്ത്രീവിരുദ്ധമല്ല. തത്വമസി, ഇവയെല്ലാം താങ്കളുടെ കഥകളാണ്. ഇവയെല്ലാം വളരെ ശക്തമായ സ്ത്രീയെ കാണുന്നുണ്ട്. ഇതെഴുതിയ പശ്ചാത്തലം ഒന്ന് പറയാമോ?
ഞാൻ കരുതി കൂട്ടി സംഭവിക്കണതല്ല. എൻ്റെ മനസ്സിൽ എനിക്കിഷ്ടമുള്ള സ്ത്രീകൾ അങ്ങനെ ബോൾഡും ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് അതായിരിക്കും. ഇത് പലരും ചിലവരും ആരോപണം പോലെ പറഞ്ഞിട്ടുണ്ട്, ഇനി നീ കുറച്ച് ദുർബലമായ സ്ത്രീയുടെ കഥ എഴുതാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പറ്റില്ല. എനിക്ക് അങ്ങനെ സർവസംഘ പരിത്യാഗിയായ സ്ത്രീകളെ അല്ല ഇഷ്ടം, അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. പക്ഷേ ആരും സ്ത്രീപക്ഷ എഴുത്ത് എന്നൊക്കെ നമ്മളുടെ കുറച്ച് കൂട്ടുകാർ പറഞ്ഞതെന്നല്ലാണ്ട് മൊത്തത്തിൽ വിലയിരുത്തിയിട്ട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ ആരോപിക്കുന്നവരുണ്ട്, നിൻ്റെ സ്ത്രീകളെല്ലാം ഭയങ്കര ബോൾഡാണ് ഇങ്ങനെ ഇതാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അത് നൽകണത് സന്തോഷമാണ്. കാരണം ബേസിക്കലി ഒരു ദുർബല പക്ഷമെന്ന് ആണല്ലോ സ്ത്രീകളെ പറയണത്. അപ്പം ഞാൻ അവരുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു ഇതാണ് അതിന് എൻ്റെ തിയറി. ഞാൻ മനഃപൂർവ്വം വരണതല്ല. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് ഒരു ചായട്ട് തരാൻ പറയണതിന് മുമ്പ് ഞാനൊരു ചായട്ട് തരാൻ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റല്ല. കാരണം എനിക്ക് ചായട്ട് കുടിച്ചൂടെ. പക്ഷെ ഞാൻ മിനുവിനോട് പറയണം, കാരണം ഞാനിട്ട നന്നാവില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു ചായട്ട് തരുമോ എന്ന് ചോദിക്കണം. അത് അത്രയേ ഉള്ളൂ, അങ്ങനെയുള്ളൂ.
വളരെ നന്ദിയുണ്ട്.